productive. Whenever I look at the plaque which is sent to every family of the diocese, I feel the warmth of His apostolic blessing surrounding every member of my family. This clearly indicates His love and concern for every family. Recently I read a book written by Him, Vajana Pages. It was published just before His enthronement as a metropolitan. Tirumini uses simple language to convey His message rather than using complicated terminology. ഇപ്പോഴത്തെ സൊസൈറ്റിയെ കുറിച്ചുള്ള കൺസേൺ പ്രകടിപ്പിക്കുന്ന ചിന്തകളും മെസ്സേജസുമാണ് കൂടുതലായുള്ളത്. ഹി യൂസസ് ഷാർപ്പ് വേർഡ്സ് ടു ബ്രിങ് ടു ലൈറ്റ് ദി അട്രോസിറ്റീസ് ഡൺ ഇൻ ദ സൊസൈറ്റി. ഹിസ് ഡീപ് നോളജ് ഇൻ തിയോളജി റിഫ്ലക്ട് എവരിവെയർ. വി ആർ വെരി ഹാപ്പി ടു ഹിയർ യു. വെൽക്കം തിരുമേനി.
നമ്മൾ 8 മണി മുതൽ 9 മണി വരെയാണോ?
അതെ.
ആ 1 മണിക്കൂറുണ്ടല്ലേ. സത്യത്തിലേ എനിക്ക് ഒരു ഓക്കെ, ഞാൻ എങ്ങനെ ഒരു നല്ല പ്രിപ്പറേഷൻ നടത്താൻ എനിക്ക് സമയം കിട്ടില്ല. അതൊരു ഒരു ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി. ബുക്ക് ഓഫ് ജഡ്ജസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്?
അതെ.
ഓക്കെ, ബുക്ക് ഓഫ് ജഡ്ജസ് അല്ലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? അത് അതിന്റെ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ ആയിട്ടൊക്കെ ഡിസ്കസ്
ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ പറഞ്ഞായിരുന്നോ?
ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു ഒരു കംപ്ലീറ്റ് ഒരു അവലോകനം തന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു ഇതായിരിക്കുമല്ലോ എന്ന് ഓർത്താ.
ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ. അപ്പൊ അത് ഞാന് ജനറൽ ഇതിന്റെ ഈ ബുക്ക് ഓഫ് ജഡ്ജസിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പറയാം.
മതി.
അത് അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാമല്ലോ ഈ പിന്നെ പഴയ നിയമത്തില് ബുക്ക് ഓഫ് ജഡ്ജസ് ഇസ് പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ബുക്ക്. ഹിസ്റ്റോറിക്കൽ ആദ്യത്തെ ഫസ്റ്റ് 5 ബുക്സ് ആർ നോൺ ആസ് ദ ലോ ബുക്സ്, നിയമപുസ്തകങ്ങളാണ്. അത് കഴിഞ്ഞ് വരുന്ന ഹിസ്റ്റോറിക്കൽ ബുക്സ് ആണ്. അതാണ് യോശുവാനായ അധിപന്മാർ, അരോത്ത്, ഫസ്റ്റ് സാമുവേൽ, സെക്കൻഡ് സാമുവേൽ, അങ്ങനെ പോകുന്ന ഹിസ്റ്റോറിക്കൽ ബുക്സ്. അത് കഴിഞ്ഞ് വരുന്നതാണ് റൈറ്റിംഗ്സ്, ജോബ്, സങ്കീർത്തനങ്ങള്, സഭാപ്രസംഗി, ആർക്കോൾ ദ റൈറ്റിംഗ്. പിന്നെ പ്രൊഫറ്റിക്കൽ ബുക്സ് ഉണ്ട്. ദൻ വി ഹാവ് ദ ഇൻ ദ ഓർത്തഡോക്സ് കോൺഫെഷണൽ വി ഹാവ് ദ ഡ്യൂട്രോകാനോനിക്കൽ ബുക്സ്. ദീസ് ആർ ദ മെയിൻ ഡിവിഷൻസ് ഓഫ് ദ ഓർത്തഡോക്സ് ബൈബിൾ, ഓൾഡ് ടെസ്റ്റമെന്റ് ബൈബിൾ. ഇതിലെ ഹിസ്റ്റോറിക്കൽ ബുക്സിൽ പാർട്ടായിട്ട് വരുന്ന ആദ്യത്തെ 2 പുസ്തകങ്ങളാണ് യോശുവയൻ ന്യായാധിപന്മാർ. യോശുവ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാ അല്ലേ? യോശുവ കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ യോശുവ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും അത് ഒരു ചരിത്രമാ പറയുന്നത്. ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം കനാനിൽ വന്ന് സെറ്റിൽ ചെയ്ത ചരിത്രമാ പറയുന്നത്. നമുക്കറിയാം ഈ അബ്രഹാമിന്റെ ചരിത്രം മുതൽ, അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള പീരീഡ് 400 ഇയേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഫ്രം ഏബ്രഹാം ടു ഏബ്രഹാം ടു ദ ഡെത്ത് ഓഫ് ജോസഫ്, അല്ലെങ്കിൽ ബുക്ക് ഓഫ് ജെനിസിസിലെ 12 അധ്യായം മുതൽ 50 അധ്യായം വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കഥ. ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് 400 ഇയേഴ്സ്. അത് കഴിഞ്ഞ് വരുന്ന ജോസഫ് മുതൽ എക്സോഡസ്, അല്ലെങ്കിൽ ഈ എക്സോഡസ് ഈവന്റ് വരെയുള്ള പീരീഡ് 400 ഇയേഴ്സ് ആണ്. അത് കഴിഞ്ഞ് എക്സോഡസ് മുതൽ കിങ് ഓഫ് സോൾ 400 ഇയേഴ്സ് ആണ്. സോൾ മുതൽ എക്സൈൽ വരെ, ഷൗല് മുതൽ എക്സൈൽ വരെ 400 ഇയേഴ്സ്. അങ്ങനെയാണ് ഈ പഴയ നിയമ ചരിത്രം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നുണ്ടല്ലോ എല്ലാം അല്ലേ?
അതുകൊണ്ട് അവരുടെ സ്വരം കേൾക്കുക.
ഓക്കെ 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 ഓക്കെ. അപ്പോ കാരണം ഇതാണ് പഴയ നിയമ ചരിത്രത്തിന്റെ എക്സൈൽ വരെയുള്ള ചരിത്രത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ബുക്ക് ഓഫ് ജോഷുവ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ എക്സോഡസ് ഈവന്റിന് നേതൃത്വം കൊടുത്ത ലീഡർഷിപ്പ് കൊടുത്ത ആളാണ് ജോഷുവ എന്ന് പറയുന്നത്. ആ ജോഷുവ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് ജെറിക്കോ മുതൽ പിടിച്ചെടുത്ത് വാഗ്ദത്ത നാട് കയ്യേറുന്ന ചരിത്രമാണ് യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നത്. പക്ഷേ അതേപോലെ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ സെറ്റിൽ ചെയ്യുന്ന ചരിത്രമാണ് ബുക്ക് ഓഫ് ജഡ്ജസിലും പറയുന്നത്. നമ്മുടെ ഈ ഒക്യുപ്പേഷൻ തിയറി ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുന്ന രണ്ട് തിയറിയുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കിസിന് ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല, നിങ്ങൾ കിസിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇനി അത് പഠിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് കേട്ടോ. അപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകം പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. ഈ ബുക്ക് ഓഫ് ജഡ്ജസ് നിങ്ങൾ ഇനി അത് വായിക്കുമ്പോൾ അതൊരു നല്ല സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ തക്കവണ്ണം ഈ വേണ്ടിയുള്ള കഥയായി പറയുന്നത്. ഇതിലെ ചില കാര്യങ്ങൾ നമ്മുടെ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസിന് വിരുദ്ധമായിട്ട് ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ ഇത് ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ഹിസ്റ്റോറിക്കൽ ബുക്ക് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ഫോം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അവർ ദൈവജനമായിട്ട് വളർന്നു വരുന്ന ഒരു അവരുടെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ലൈഫുണ്ട്. ആ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അപ്പൊ ഇത് രണ്ടുകൂടെ മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആസ് വെൽ ആസ് എ തിയോളജിക്കൽ ബുക്ക്. ദൈവജനം എന്ന് പറയുന്ന അവര് ഫോം ചെയ്ത ദൈവജനമായിട്ട് വളർന്നു വരുമ്പോൾ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വളർന്നു വരുന്ന ചരിത്രത്തിനൊരു അതൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി അവർക്കുണ്ടല്ലോ. ആ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ബുക്ക് ഓഫ് ജോഷുവയും ബുക്ക് ഓഫ് ജഡ്ജസും കനാനിൽ അവർ വന്ന് സെറ്റിൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇസ്രായേൽ വാഗ്ദത്ത നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതിനെ പറ്റി ഈ വേദപുസ്തക ചരിത്രകാരന്മാരുടെയിൽ അവർ രണ്ട് മൂന്ന് തിയറീസ് പറയുന്നുണ്ട്. ആ തിയറി ഒന്നും നിങ്ങൾ പഠിച്ച് അത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വലിയ അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കുന്നതിനൊക്കെ കുറച്ച് സമയമെടുക്കുന്ന സംഗതിയാണ്. പക്ഷേ ആ തിയറി അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് കോൺക്വസ്റ്റ് തിയറി എന്ന് പറയും. ജോഷുവയുടെ നേതൃത്വത്തിൽ വന്ന് യുദ്ധം ചെയ്ത് പെട്ടെന്ന് കയ്യേറുന്ന ജെറിക്കോ ഒക്കെ പിടിച്ചെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. ചുറ്റും ജെറിക്കോ പട്ടണത്തിന് ചുറ്റും കാഹളമൂതി അവർ വന്ന് ജെറിക്കോ മതിൽ തകർത്ത് ഓക്കുപൈ ചെയ്യുന്ന. രണ്ടാമത്തെ തിയറിയാണ് ഇൻഫിൽട്രേഷൻ തിയറി എന്ന് പറയാം. ഈ ഇൻഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്ന് കനാനിൽ പ്രവേശിച്ച് അവർ ഓക്യുപൈ ചെയ്യുന്നത്. ആ ഇൻഫിൽട്രേഷൻ തിയറി ആണ് ബുക്ക് ഓഫ് ജഡ്ജസിന്റെ ബുക്ക് ഓഫ് ജഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഞാനത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നു. അത് പിന്നീട് ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് ഇങ്ങനെ ചെറിയ ഈ എക്സോഡസ് ഈവന്റ് എന്ന് പറയുന്നത് മോശയുടെ നേതൃത്വത്തിലുള്ള ജനമാണല്ലോ ഈ വരുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വരുന്നത് മോശയുടെ നേതൃത്വത്തിലുള്ള ജനമാണല്ലോ. മോശയുടെ നേതൃത്വത്തിലുള്ള ജനം ബുക്ക് ഓഫ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുന്നത് മോശയുടെ നേതൃത്വത്തിൽ പിന്നെ ജോഷുവയുടെ ലീഡർഷിപ്പിൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്ന ജനം അത് ദ ലാസ്റ്റ് ഗ്രൂപ്പാണ്. ലെവിറ്റിക്കൽ ഗ്രൂപ്പ്, നമുക്ക് 12 ടൈപ്പ് ഉണ്ടല്ലോ, അതിലെ ലാസ്റ്റ് ഗ്രൂപ്പ്, ബിഗ് ഗ്രൂപ്പ്, പിന്നെ അവിടെ ഉള്ള എല്ലാ ആൾക്കാരൂടെ ചേർന്ന് അത് അതിന്റെ അതിനകത്ത് മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ലെവിറ്റിക്കൽ ഗ്രൂപ്പാണ്. മോശയുടെ ലേവിയ ഗോത്രക്കാര് മോശയുടെ നേതൃത്വത്തിൽ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഗോത്രങ്ങളിൽപ്പെട്ട ബാക്കിയുള്ളവരോട് ചേർന്ന് വരുന്നതാണ്. പക്ഷേ ഈ എക്സോഡസ് ഈവന്റ് മോശയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതിനൊക്കെ ഒരുപാട് മുമ്പേ തന്നെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഓരോ ട്രൈബിൽപ്പെട്ടവരും ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്ന് കനാനിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കനാനിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അത് അത് മനസ്സിലാക്കി തരണമെങ്കിൽ നമുക്ക് ഈ നിങ്ങൾക്കറിയാമല്ലോ ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭൂപ്രദേശമാണ്, നമ്മുടെ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു ഭൂപ്രദേശമാണ്. ഇതിന്റെ ഏറ്റവും മുകളിൽ അങ്ങ് വടക്ക് ഭാഗത്തുള്ള വലിയ രാജ്യം എന്ന് പറയുന്നത്, വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോണാണ്, ബാബിലോൺ സംസ്കാരവും അതിന് തൊട്ട് താഴെ ഈജിപ്ഷ്യൻ ഈജിപ്തുമാണ്. ഈ രണ്ട് ഈ രണ്ട് വലിയ സാമ്രാജ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ലിപ്പ് പോലുള്ള ഒരു സ്ഥലമാണ് ഈ കനാൻ എന്ന് പറയുന്നത്. രണ്ടുപേർ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ ഈ പറയുന്ന ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ,
ഇല്ല, ഞങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്.
ഇത് ബാബിലോണിനും ബാബിലോണിനും ഈജിപ്തിനും ഇടയ്ക്കുള്ള ഒരു സ്ലിപ്പ് പോലുള്ള സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ ഒരു സൈഡിൽ ഈ സ്ലിപ്പ് പോലുള്ള വാല് പോലെ, കേരളത്തിന്റെ ആ വാല് പോലുള്ള ഈ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ മെഡിറ്ററേനിയൻ സീ ആണ്. അതിന്റെ കിഴക്ക് വശം, പടിഞ്ഞാറ് വശം മെഡിറ്ററേനിയൻ സീ, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം മെഡിറ്ററേനിയൻ സീ, കിഴക്ക് വശം ജോർദാൻ മരുഭൂമിയും ജോർദാൻ റിവറും എല്ലാം കൂടെ വരുന്നത്. വടക്ക് വശം ബാബിലോൺ, തെക്ക് വശം ഈജിപ്ത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു ഇതിന്റെ ഇടയിലുള്ള ഒരു ഭൂപ്രദേശമാണ്. ഈ രണ്ട് വലിയ സൂപ്പർ പവറുകളുടെ ഇടയിൽ ഉള്ള ബാബിലോണിനും ഈജിപ്തിനും, ഈ രണ്ട് സൂപ്പർ പവറുകളുടെ ഇടയിലുള്ള ഒരു ചെറിയ ഭൂപ്രദേശമാണ് കനാൻ എന്ന് പറയുന്നത്. ഈ കനാനിലേക്കാണ് യോശുവയുടെ നേതൃത്വത്തിലുള്ള ഈ ജനം വരുന്നത്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ മോശ ഗ്രൂപ്പ്, പണ്ഡിതന്മാര്, വേദപുസ്തക പണ്ഡിതന്മാര് പറയുന്നത്, നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എക്സോഡസ് എന്ന് പറയുന്നത് മോശയുടെ ഗ്രൂപ്പ് നേതൃത്വത്തിൽ വരുന്ന അവസാനത്തെ ഗ്രൂപ്പിന്റെ കഥയാണ് ഇത് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ അറിവിന് വേണ്ടി, അല്ലെങ്കിൽ ബുക്ക് ഓഫ് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കും മനസ്സിലാക്കാൻ വേണ്ടി. അതിനകത്ത് ചില നിങ്ങൾ വായിച്ചു വരുമ്പോ ഈ ചില കൺഫ്യൂഷൻസ് വരും, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്ന സംഗതിയായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ മോശയുടെ നേതൃത്വത്തിലുള്ള വാഗ്ദത്ത് നാട്ടിലേക്ക് പ്രയാണം ചെയ്യുന്ന വലിയ ഗ്രൂപ്പ്. അതിനു മുമ്പ് പല വർഷങ്ങളായിട്ട് ഓരോ ട്രൈബിൽപ്പെട്ടവരും വന്ന് ഈ സ്ഥലത്ത് വന്ന് താമസിക്കും. ആ വന്ന് താമസിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇതിനകത്ത് ഇവരെ ഇവർ വന്ന് താമസിക്കുന്ന ദേശനിവാസികൾ, അവിടുത്തെ ദേശനിവാസികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യഹോ ദൈവം ഹിത്യരെ, കനാന്യരെ, യബൂസ്യരെ എന്നൊക്കെ പറഞ്ഞ കുറേ രാജ്യക്കാർ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം ഈ ചെറിയ സ്ലിപ്പ് പോലുള്ള സ്ഥലത്തിലെ കൊച്ചുവെച്ച നാട്ടുരാജ്യങ്ങളാണ്. നമ്മൾ ഈ തിരുവിതാംകൂറും ഓരോ ചെറിയ പന്തളം രാജാവ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേരളത്തിലെ രാജ്യങ്ങളില്ലായിരുന്നു. അതേപോലുള്ള ചെറിയ കൊച്ചുവെച്ച് രാജ്യങ്ങളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ ഈ കൊച്ചു രാജ്യങ്ങൾ തമ്മിൽ വലിയ ശത്രുത ഉണ്ടാവുകയും യുദ്ധങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോ ഈ കൊച്ചു രാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യര് അവരുടെ പട്ടണത്തിൽ അവര് ഈ ടാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് രാജാക്കന്മാര് ടാക്സ് ചെയ്യും. ആ ടാക്സ് ചെയ്യുന്നത് രാജാക്കന്മാരുടെ ടാക്സിൽ നിന്നും പിന്നെ മിലിറ്ററി ഈ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നതിന് വേണ്ടി ഇവര് രാജ്യങ്ങളിൽ, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് മാറി ഈ മരുഭൂമി പോലുള്ള ചെറിയ സ്ഥലത്ത് വന്ന് താമസിക്കും. അങ്ങനെ ചെന്ന് താമസിക്കുന്ന യബൂസ്യര്, ഹിത്യര് അങ്ങനെ പറയുന്ന വരുന്ന ഈ ചെറിയ ആൾക്കാരുടെ കൂടെ ഈ മോശയ്ക്ക് മുമ്പ് വന്ന ചെറിയ ഗ്രൂപ്പുകളെല്ലാം വന്ന് ജോയിൻ ചെയ്ത് അവരുടെ കൂടെ താമസിച്ചു. അവരുടെ കൂടെ താമസിച്ച് അങ്ങനെ അത് വരുന്നതാണ് നമ്മളിപ്പോ ഇവിടെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. സെബൽ രണ്ടാം അധ്യായത്തിൽ ഒന്ന് നോക്ക, ഞാൻ പറയട്ടെ. ഒന്നാം അധ്യായത്തിൽ ജോസഫിന്റെ ഗ്രഹം ബെസേലിലേക്ക് കയറിച്ചെന്ന് ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗോത്രങ്ങളും വന്ന് ഓരോ ചെറിയ രാജ്യക്കാരുടെ കൂടെ ചെന്ന് താമസിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിയ ജോസഫിന്റെ ഗ്രഹം ബെഥേലിലേക്ക് കയറി ചെന്ന് യഹോവ അവരോട് കൂടി ഉണ്ടായിരുന്നു. ബെഥേലിൽ അവരുടെ കൂടെ ചെന്ന് താമസിച്ചു. ലൂസ് എന്ന പട്ടണത്തിൽ ചെന്ന് താമസിച്ചായിരുന്നു. മനശ ബേർഷാനിലും അതിന്റെ ഗ്രാമങ്ങളിലും ഒക്കെ പോയി ചെന്ന് താമസിച്ചു. എഫ്രയീം ഗസോറിൽ പാർത്തിരുന്ന കനാനിയരെ നീക്കിക്കളയാതെ അവരുടെ കൂടെ ചെന്ന് താമസിച്ചു. സെബലൂൺ ചിത്രോനിലും നെഹലോനിലും പാർത്തിരുന്നവരുടെ കൂടെ ചെന്ന് താമസിച്ചു, അവിടെ നീക്കിക്കളഞ്ഞില്ല, അവരുടെ ഇടയിൽ ചെന്ന് താമസിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇൻഫിൽട്രേഷൻ അവരുടെ ഇടയിൽ ചെന്ന് അവരുടെ കൂടെ ചെന്ന് താമസിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ആദ്യത്തെ ഗ്രൂപ്പായത് മോശയ്ക്ക് മോശയുടെ നേതൃത്വത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ കൂടെ അല്ല, അല്ലാതെ ആദ്യം വന്ന ആദ്യം ഇവിടുന്ന് ഈ അടിമത്തത്തിൽ നിന്ന് ആരും അറിയാതെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്ന് ഇവരുടെ കൂടെ താമസിച്ചു. പക്ഷേ അവര് താമസിക്കുമ്പോ ആ ഗ്രൂപ്പിലെ ആൾക്കാർ അവിടെ പഴയ നാട്ടുരാജാക്കന്മാർ രാജാക്കന്മാരുടെ പീഡനത്തിൽ നിന്ന് ഒളിച്ചോടി ഹിൽ കൺട്രീസ് വന്ന് താമസിച്ചിരുന്ന അവരുടെ കൂടെ ചെന്നാണ് ഈ ഇസ്രായേൽ മക്കൾ താമസിച്ചത്. അപ്പൊ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ദൈവത്തിന് മാത്രം ദശാംശം കൊടുത്താൽ മതി. പിന്നെ ഈജിപ്ത് പണ്ട് ഈ വെപ്പൺ ഈ അയൺ ഇൻഡസ്ട്രിയുടെ മൊണോപ്പൊളി പണ്ട് മുതലേ ഈജിപ്തിനാണ്, അതുകൊണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്കറിയാമായിരുന്നു നമ്മുടെ ഇസ്രായേൽ മക്കൾ അവിടെ ചെന്ന്. അപ്പം ഈ ഹിൽ കൺട്രീസിൽ ഇവർ നല്ല ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി ടെറസും ഒക്കെ പണിഞ്ഞ് നല്ല കൃഷി ചെയ്തു. അപ്പോ ഈ കനാനിയരും ചെറു യബൂസ്യരും ഇവരും ഒക്കെ ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വന്നപ്പോ അവരെ വെൽക്കം ചെയ്ത് അവരുടെ കൂടെ താമസിച്ചു. അവരുടെ കൂടെ താമസിച്ചു കഴിഞ്ഞപ്പോ അവരുടെ കൂടെ താമസിച്ചിട്ട് അവരും സത്യദൈവത്തെ ആരാധിക്കുന്നവരായി. പക്ഷേ നമ്മുടെ ഈ ട്രൈബൽസ് അവര് ചെയ്തത് അവരുടെ പ്രാക്ടീസസ് പിന്തുടർന്നു സത്യദൈവത്തെ ആരാധിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ഒന്നാണല്ലോ അവർ ഈ എന്തുവാ കനാനിയരുടെ വിശ്വാസവും കനാനിയരുടെ ജീവിത രീതിയും കനാനിയരുടെ ശൈലിയും എല്ലാം ഏറ്റെടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ദൈവകോപം അവരുടെ നേരെ വരാൻ കാര്യം. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഈ മനുഷ്യർ ഇതിന്റെ ഇവരുടെ ഇടയിൽ താമസിച്ച് ഈ ആൾക്കാരുടെ ഓരോ ദേശനിവാസികളുടെ പാരമ്പര്യങ്ങളും ദേശനിവാസികളുടെ വിശ്വാസങ്ങളും ദേശനിവാസികളുടെ ആചാരങ്ങളും ഒക്കെ അവർ ഇൻഹെർട്ട് ചെയ്തു. അങ്ങനെ ഇൻഹെർട്ട് ചെയ്ത് അവരുടെ കൂടെ താമസിക്കുന്ന സമയത്താണ് യോശുവയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വരുന്നത്. യോശുവയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വരികയും യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ യഥാർത്ഥ യഹോവ ഭക്തിയുടെ യഹോവ ആരാധനയുടെ അല്ലെങ്കിൽ എന്തുവാ മോണോതെയ്സം മറ്റേത് അവിടെയുള്ള ദൈവ ബഹുദൈവ വിശ്വാസങ്ങളായിരുന്നു. അപ്പൊ ഈ മോണോതെയ്സം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വന്ന കഥയാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. അതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം അതാണ്. ഈ സന്ദർഭത്തിൽ യോശുവയ്ക്ക് ശേഷം മോശയുടെ നേതൃത്വം അവർക്കുണ്ടായിരുന്നു. മോശയുടെ നേതൃത്വത്തിന് ശേഷം യോശുവയുടെ നേതൃത്വം വന്നു. യോശുവയുടെ നേതൃത്വം വന്നതിന് ശേഷം ഈ ട്രൈബ്സ് ഓരോരുത്തരും, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോശുവയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്ന ജനം ലെവിറ്റിക്കൽ ഗ്രൂപ്പാണ്. അപ്പൊ ഈ ലെവിറ്റിക്കൽ ഗ്രൂപ്പ് ഓരോ ട്രൈബിന്റെയും കൂടെ ചെന്ന് താമസിച്ചു. അവിടെ ഓൾറെഡി അവര് പല ഗ്രൂപ്പുകളായിട്ട് നേരത്തെ വന്ന് ഇൻഫിൽട്രേഷൻ നടത്തി അവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നവരുടെ കൂടെ ചെന്ന് താമസിച്ച് ഇതിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഈ ഹിത്യരും യബൂസ്യരും ഒക്കെ ആയിട്ട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നേ. അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് കൈയടക്കിയെടുക്കുന്ന ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ അവരോട് ഈ നാട്ടുരാജ്യക്കന്മാരോട് ഓരോ കാലഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ചില ദൈവ പുരുഷന്മാര് എണീറ്റ് വരും. അവരാണ് ന്യായാധിപന്മാർ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതാണ് ന്യായാധിപന്മാരെന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം മോശ ഒരു പെർമനന്റ് ലീഡർഷിപ്പ് ആയിരുന്നു, ജോഷുവ ഒരു പെർമനന്റ് ലീഡർഷിപ്പ് ആയിരുന്നു. പക്ഷെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ലീഡർഷിപ്പ് അല്ല. അവരാരും തന്നെ പെർമനന്റ് ആയിട്ട് ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു 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 ദേശത്തിൽ ഒരു ഒരു ഗ്രൂപ്പിനെയോ ഒരു ദേശത്തിലെ ആൾക്കാരെയോ അവിടെ ന്യായാധിപൻ അവർക്ക് രാജാക്കന്മാരായിട്ടോ ലീഡർഷിപ്പോ ആയിട്ടല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ട്രിപ്പ് പോലെ ഈജിപ്ത് മുതൽ ബാബിലോൺ വരെ നീണ്ടു കിടക്കുന്ന ഈ ഭൂപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റിൽ ചെയ്ത് അവിടെയുള്ള നാട്ടുരാജാക്കന്മാരെ തോൽപ്പിച്ച് കൈയേറി ആ അങ്ങനെ കൈയേറുന്നതിന് വേണ്ടി ഓരോ നേതാക്കന്മാര് കൊണ്ടുവരും. ആ നേതാക്കന്മാരുടെ കഥയാണ് നമ്മൾ ഈ പറയുന്ന ആരുടെയൊക്കെയാ ഡെബോറ മുതൽ പറയുന്ന ആരൊക്കെയാ ഒത്നിയേൽ, യേഹൂദ്, ഒക്കെ പറഞ്ഞു വരുന്ന ഡെബോറ, ഗിദെയോൻ എന്ന് പറഞ്ഞു വരുന്ന ഇവരെല്ലാവരും തന്നെ ഓരോ ട്രൈബിൽ ഉണ്ടാകുന്ന നേതാക്കന്മാര്. അവരെന്തിനാ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അവരോട് ചേർന്ന് കിടക്കുന്ന ഈ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാ. നമുക്ക് നമ്മളിവിടെ കാണുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ നാലാം വാക്യം മുതൽ മോശമുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരുടെ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമെന്ന് അവർ കൈക്കൊണ്ട് ഇസ്രായേലിനെ നിരീക്ഷിക്കുന്നു. കനാന്യർ, ഹിത്യർ, അമോരിയർ, ഫെലിസ്ത്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. എന്നിവരുടെ ഇടയിൽ പാർത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ പറഞ്ഞത്. മൂന്നാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കനാന്യർ, ഹിത്യർ, അമോരിയർ, ഫെലിസ്ത്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങളുടെ ഭാര്യമാരാക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. മൂന്നാം അധ്യായത്തിന്റെ നാലും അഞ്ചും ആറും ഇതെന്ന് പറയുന്നത് ഈ പ്രോസസ്സ് നടന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ മോശയ്ക്ക് മുമ്പ് ആളുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് വന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അമോരിയരുടെയും ഹിത്യരുടെയും ഫെലിസ്ത്യരുടെയും യെബൂസ്യരുടെയൊക്കെ ഇടയ്ക്ക് താമസിച്ചു ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ മോശയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ജോഷയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ ഈ കനാന്യരും ഹിത്യരും അമോരിയരും ഫെലിസ്ത്യരും എന്ന് പറയുന്ന ദേശങ്ങളുണ്ടല്ലോ, രാജ്യങ്ങളുണ്ടല്ലോ, അവർക്ക് രാജാക്കന്മാരുണ്ടല്ലോ. ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു, ആ യുദ്ധം ചെയ്ത് അവരെ പിടിച്ചടക്കി. ഹിത്യരെയും അമോരിയരെയും ദരിദ്രരെയും ഇവരെ പിടിച്ചടക്കി. ആ പിടിച്ചടക്കുന്നതിന് വേണ്ടി, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇവരിൽ നിന്ന് ലീഡേഴ്സ് ഉണ്ടായി. ആ ലീഡേഴ്സിനെയാണ് ന്യായാധിപന്മാരെന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ന്യായാധിപന്മാർ. അത് ഓരോ കാലഘട്ടത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. അത് അങ്ങനെ യുദ്ധം. അപ്പോ ഇസ്രായേലിന് ഈ ഇത് രാജാക്കന്മാരില്ലാത്ത കാലഘട്ടം, ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് രാജാക്കന്മാരില്ലാത്ത കാലഘട്ടമാണ്. യോശുവ മുതൽ ഷൗൽ വരെയുള്ള കാലഘട്ടം ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയും. അവിടെ രാജാക്കന്മാരില്ല. പക്ഷെ ഞാൻ ന്യായാധിപന്മാരെ പറ്റി പറഞ്ഞത് എന്താ, അത് അവർ ഒരു ലോങ് പീരീഡിൽ അവരെ ഭരിക്കുന്നവരല്ല. ഒരു ന്യായാധിപൻ മരിച്ചു കഴിയുമ്പോൾ അടുത്ത ആളെ ന്യായാധിപ സ്ഥാനം എടുക്കുന്നവരല്ല. ഓരോ ട്രൈബിലും അവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൂടെ ചേർന്നിരിക്കുന്ന ഹിത്യരാണെങ്കിലും യെബൂസ്യരാണെങ്കിലും അവരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളവരല്ല. അപ്പോ ഇത് പെർമനന്റ് ലീഡർഷിപ്പ് അല്ല. അപ്പൊ അന്നേരം അവിടെ ആരെ വേറൊരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നത്. ആ ലീഡർഷിപ്പിനെ പറ്റി പറയുന്നതാണ് ട്രൈബൽ കോൺഫെഡറേഷൻ എന്ന് പറയും. യോശുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും പറയുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നത് ഒരു ട്രൈബൽ ലീഡേഴ്സാണ് നയിക്കുന്നത്. ഓരോ ട്രൈബിലും ഏറ്റവും പ്രായമുള്ളവരോ ഏറ്റവും സാമർഥ്യമുള്ളവരെന്ന് കാണുന്നവരോ ആണ് അവരുടെ ഭരണം നടത്തുന്നത്. ആ ട്രൈബിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ആ ട്രൈബിന്റെ അപ്പൊ അവർക്ക് അത് ഒരു എമർജിംഗ് ലീഡർഷിപ്പാണ്, എമർജിംഗ് ലീഡർഷിപ്പാണ്. ആ എമർജിംഗ് ലീഡർഷിപ്പ് അവിടുത്തെ കാര്യങ്ങൾ നോക്കും. വൊക്കേഷണൽ അവരിപ്പോ ആഴ്ചകളിൽ ഒന്നിച്ചുകൂടും, അവര് അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തും, യഹോവയ്ക്ക് ബലിയർപ്പിക്കും, അങ്ങനെയെല്ലാം ഓരോ ട്രൈബ്സും അവരുടെ കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത് ഓരോ ട്രൈബും അവരുടെ കൃഷി സ്ഥലങ്ങൾ കൃഷി ചെയ്യുമ്പോൾ മറ്റു ട്രൈബിന്റെ സഹായത്തോടെ ഒന്നിച്ചു വന്ന് കൃഷി ഇറക്കും. അവരത് ചെയ്യും. ഒരു ട്രൈബിന് ഒരു കൃഷിനാശം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ട്രൈബ് അവരെ സപ്പോർട്ട് ചെയ്യും. അന്ന് ട്രൈബൽ കോൺഫെഡറേഷന്റെ സമയത്ത് അവിടെ പട്ടിണിയോ അവിടെ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ട്രൈബ് ഓരോ ട്രൈബൽ ലീഡേഴ്സും ഇതിന്റെ കാര്യങ്ങൾ, പക്ഷെ ആ ട്രൈബൽ ലീഡേഴ്സിനെ പറ്റി ഇവിടെ പറയുന്നില്ല, വേദപുസ്തകത്തിൽ പരാമർശമില്ല. യോശുവയ്ക്കും രാജാക്കന്മാർക്കും ഇടയ്ക്ക് ശൗലിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നതേയില്ല. പക്ഷേ അവർക്ക് നേതൃത്വം കൊടുത്ത മിലിറ്ററി യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത മനുഷ്യരുണ്ട്, അവരുടെ പേരെയാണ്, അവരെയാണ് ന്യായാധിപന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത് യോശുവയുടെ കാലം മുതൽ ശൗലിന്റെ കാലം വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് നേതൃത്വം കൊടുത്ത് ആരാണെന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയുന്നത് യഹോവയാണ് അവർക്ക് നേതൃത്വം. അവർക്ക് രാജാവില്ലായിരുന്നു, അവർക്ക് രാജാവില്ലായിരുന്നു, അവർക്ക് യഹോവയാണ് നേതൃത്വം കൊടുത്തത്. യഹോവയാണ് അവരുടെ രാജാവ്. ദൈവം രാജാവായിട്ട്, യഹോവ രാജാവായിട്ട് നടന്ന ഒരു സമൂഹത്തിന്റെ കഥയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ കഥ, ലീഡർഷിപ്പ് ഇല്ലാത്ത കഥ. നമ്മളിപ്പോ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം പല ഭാഗത്ത് പറയുന്നുണ്ട്, അന്ന് യഹൂദ ഇവിടെ ഇവർക്ക് ഇസ്രായേൽ മക്കൾക്ക് രാജാവില്ലായിരുന്നു, രാജാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ ഇതിന്റെ ഇടയിൽ രാജാവിന് വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതെവിടെയാണെന്നറിയാമോ? രാജാവിന് വേണ്ടി ഒരാൾ രാജാവാകാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോ? വേദപുസ്തകത്തിലോട്ട് ഒമ്പതാം അധ്യായത്തിൽ ഗിദെയോന്റെ മകനായ അബിമേലേക്ക് ലീഡർഷിപ്പ് രാജാവാകാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമം പാളിപ്പോവുകയും പിന്നെ അതിനുശേഷം രാജാവില്ലാതെ വരികയും ചെയ്യുന്നു. അപ്പൊ അത്രയും നാൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ലീഡർഷിപ്പ് രാജാവില്ലാതെ നടന്ന കാലഘട്ടത്തിൽ അവർക്ക് ഒരു അവിടെ അവർ സംതൃപ്തരായിരുന്നു. അവിടെ പട്ടിണിയില്ലായിരുന്നു, അവർക്ക് ക്ഷാമമില്ലായിരുന്നു. ഒരു ദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വേറെ മറ്റ് ആൾക്കാർ അവിടെ കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ രാജാവ് പിന്നെ വരുന്നത് ശൗല് രാജാവായിട്ട് വരുന്ന കഥ ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ശൗൽ രാജാവാകാനായിട്ട് ഉണ്ടായ കാരണം എന്നുള്ളത് ഈ പുസ്തകത്തിൽ തന്നെ നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്കറിയാമല്ലോ, 21 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഇതിന്റെ ഇടയിൽ ഏതോ ഓക്കെ ഓക്കെ. രാജാവ് ഇസ്രായേലിന് ഒരു രാജാവ് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്റർ ട്രൈബൽ റൈവലറി ഉണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ആളില്ലാതെ. നമ്മള് രാജാക്കന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഒരു കഥയുണ്ട്. ആ കഥ നിങ്ങൾ വായിച്ചോ?
മലനാട്ടിലുള്ള
ഒരു ലേവിയൻ അവന്റെ വെപ്പാട്ടിയുമായിട്ട് പോയി വരുമ്പോൾ ബെന്യാം ഗോത്രക്കാര് അവൻ ആ വെപ്പാട്ടിയെ മാനഭംഗപ്പെടുത്തിയൊക്കെ ചെയ്ത ഒരു കഥയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ, ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു. രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കാണ്. ഏത് ഗോത്രങ്ങളാ? ബെന്യാം ഗോത്രവും ലേവ്യ ഗോത്രവും തമ്മിലുള്ള വഴക്കാണ്. ആ ബെന്യാം ഗോത്രവും ലേവ്യ ഗോത്രങ്ങളും തമ്മിലുള്ള വഴക്കിന്റെ കാരണം
ആ വഴക്ക് തീർക്കാൻ ട്രൈബൽ കൗൺസിലർ അല്ലെങ്കിൽ ഈ ഗോത്ര പിതാക്കന്മാർക്ക്, ഗോത്രങ്ങളിലെ നേതാക്കന്മാർക്ക് സാധിക്കാതെ വരുന്നു. അത് വലിയ വിഷയമായിട്ട് ഈ ലേവ്യ ഗോത്രത്തിലെ മനുഷ്യൻ തന്റെ വെപ്പാട്ടിയായ സ്ത്രീയെ ശരീരം 12 കഷണങ്ങളാക്കി മുറിച്ച് ഓരോ ഗോത്രത്തിനും പൗച്ചു കൊടുത്തു, അയച്ചു കൊടുത്തു, എല്ലാ ഗോത്രത്തിലേക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു എന്നുള്ള രീതിയിലാ, നിങ്ങൾ കഴിച്ചോളാൻ എന്നുള്ള രീതിയിലാ പറഞ്ഞു കൊടുത്തത്. ഈ മനുഷ്യത്വമില്ലാതെ പോകുന്ന ഗോത്രങ്ങളുടെ കഥ. അപ്പം ഞാൻ പറഞ്ഞ 1-ാം അധ്യായം മുതൽ വരുമ്പോൾ ഗോത്രങ്ങളിൽ പ്രശ്നമില്ല. ഞാൻ ഒരു വേറൊരു എക്സാമ്പിൾ പറയാം. അതിന് തൊട്ട് മുമ്പ് വേറൊരു എക്സാമ്പിൾ ഉള്ളത്, സോറി ഞാൻ ഒരു എട്ടാം അധ്യായം നിങ്ങൾ നോക്കിയേ, എഫ്രേമ്യർ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയ കഥയാ പറയുന്നത്. എന്നാൽ എഫ്രേമ്യർ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. മിദ്യാന്യര് യുദ്ധം ചെയ്യാനായിട്ട് പോയി. ഗിദെയോൻ യുദ്ധം ചെയ്യാൻ പോയ കഥയാ പറയുന്നത്. ഗിദെയോൻ മിദ്യാന്യരോട് യുദ്ധം, നിങ്ങളത് കണ്ടില്ലേ, ഇത് 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ എഫ്രേമ്യർ ഗിദെയോനോട് ചോദിക്കുന്നയാ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിന് അവൻ, നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളു, അബിയേസറിന്റെ മുന്തിരി എടുപ്പിനേക്കാൾ എഫ്രേമിന്റെ കാലാവൃത്തിയല്ലോ നല്ലത്. നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന്യ പ്രഭുക്കളായ ഓരേവിനെയും ദേവിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തു നോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. ആലോചിച്ചോക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ നമ്മുടെ ട്രൈബൽ കോൺഫെഡറേഷൻ ആയിരുന്നു, അവിടെ രാജാവില്ലായിരുന്നു, അവിടെ യുദ്ധം ചെയ്യുന്ന കാലത്ത് വേണ്ടി മാത്രം, യുദ്ധത്തിന് വേണ്ടി മാത്രം നേതാക്കന്മാര് ഉണ്ടാകുന്നു, അവരാണ് ന്യായാധിപന്മാരെന്ന് പറയുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഓരോ ട്രൈബിന്റെയും കാര്യങ്ങൾ നോക്കുന്ന ആ ട്രൈബിലെ പ്രായമുള്ള മനുഷ്യർ, അവര് ട്രൈബ് കൂടിയിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കും. പിന്നെ മറ്റ് ട്രൈബുമായിട്ടൊരു ബന്ധവും വിഷയം വരുമ്പോ അവര് അതിനകത്ത് ഇടപെടും. ഇവിടെ ഗിദെയോൻ യുദ്ധത്തിന് പോയപ്പോ, മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പം എഫ്രേമർ ചോദിച്ചു, നീ എന്തേ, നീ യുദ്ധം ചെയ്യാൻ പോയതല്ലേ, ഞങ്ങൾ കൂടെ വന്ന് നിന്നെ സഹായിച്ചിട്ടില്ലായിരുന്നു, നീ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല. അപ്പോ ഗിദെയോൻ അത് ഒരു വലിയ വിരോധമായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ പണ്ട് നാട്ടിൽ കല്യാണത്തിന് വിളിക്കാതെ വരുമ്പോ പിന്നെ ബന്ധം മുറിയത്തില്ലേ, അതേപോലുള്ള രീതിയിൽ അത് ബന്ധം മുറിയുന്ന വന്നപ്പോൾ ഗിദെയോൻ മറുപടി പറഞ്ഞ് എന്ത് രസമായിട്ടാ പറഞ്ഞ്. അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അവര് ട്രൈബ്സ് തമ്മിലുള്ള വിഷയമില്ല. ഇത് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പുസ്തകത്തിന്റെ അവസാനം വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാനം വരുമ്പോൾ ഈ ഇന്റർ ട്രൈബൽ റൈവലറി വർദ്ധിക്കുന്നു. അതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ് നമ്മൾ കണ്ടത്, ഈ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ അവന്റെ വെപ്പാട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്ന 19-ാം അധ്യായത്തിൽ പറയുന്നു. വെപ്പാട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ബെന്യാമിൻ ഗോത്രക്കാര് അവളെ മാനഭംഗപ്പെടുത്തിയത്. അത് കഴിഞ്ഞപ്പോ അവനെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായില്ല. ബെന്യാമിൻ വന്ന് പ്രയാസം പറഞ്ഞു, ദുഃഖം അത് തെറ്റ് പറഞ്ഞില്ല. മറ്റ് ഗോത്രക്കാര് വന്ന് അവനെ ആശ്വസിപ്പിച്ചില്ല. അപ്പോ ഇത് ഏതുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാ, ഇത് ഏതുമില്ല, ഇങ്ങനെ ഒരു സംഭവം കൂടെ നടക്കുന്നതിൽ, ഈ ദൈവമക്കളുടെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നതിൽ ഏതുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വെപ്പാട്ടിയെ 12 മുറിച്ച് 12 ഗോത്രങ്ങളിലേക്കും അയച്ചു കൊടുത്തു. അങ്ങനെ ഇസ്രായേലിന്റെ ഈ മനുഷ്യർ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു. അങ്ങനെയാണ് ഷൗൽ കിങ്ഷിപ്പിലേക്ക് പിന്നെ ആളുകൾ ഗോത്ര നേതാക്കന്മാരും ജനങ്ങളും പറഞ്ഞു, ഈ ട്രൈബൽ കോൺഫെഡറേഷനുടെ ശക്തി നശിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ രാജാവ് വേണം എന്ന് പറഞ്ഞ് ഷൗലും രാജാവിനെയും ദാവീദ് ഷൗലിനെ രാജാവാക്കുന്ന അല്ലെങ്കിൽ ദാവീദ് അതിന് ശേഷം ദാവീദുമൊക്കെ മൊണാർക്കി അല്ലെങ്കിൽ രാജഭരണം വരുന്നത്. അപ്പൊ ഈ രാജാവില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവര് തന്നെ പരസ്പര സഹകരണത്തിന്റെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലീഡർഷിപ്പിന് ലീഡർഷിപ്പ് എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഭരണം ഒക്കെ ഈ മിലിറ്ററിയും ഗവൺമെന്റും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ നോർത്തിന്റെ വില്ലേജുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. നോർത്തിന്റെ വില്ലേജുകളിൽ ഞാൻ താമസിക്കുമ്പോ അവിടെ പോലീസും വേണ്ട, പട്ടാളം വേണ്ട, ഒന്നും വേണ്ട. അവിടെ ആരും ശ്രദ്ധിക്കാനില്ല. ട്രാഫിക് പോലീസ് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല. വയലേഷൻ ഒന്നുമില്ല. അവിടെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പോകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മുടെ കുടുംബങ്ങളും ഇടവകളും ഒക്കെ ഭംഗിയായിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. കാര്യം ട്രൈബൽ കോൺഫെഡറേഷൻ ലീഡർഷിപ്പ് അവരവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കി ഭംഗിയായിട്ട് പരിഹരിച്ചു പോകുന്നു. അത് റൈവലറി ആയിട്ട് ഒക്കെ പോകാൻ, രണ്ട് ട്രൈബ്സ് തമ്മിൽ മോശമായിട്ട് പോകാതിരിക്കാൻ തക്കവണ്ണം അവർ അത്, അതിന്റെ രണ്ട് എക്സാമ്പിളാണ് ഞാനത് പറഞ്ഞത്. ഈ പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ പല നമ്മൾ നമുക്ക് മോറലായിരിക്കേണ്ട പല സംഗതികളുണ്ട്. ഒന്ന്, ഒരു മറ്റൊരു സംഗതി ഉള്ളത് ഞാൻ 17-ാം അധ്യായം എഫ്രയീം മലനാട്ടിൽ മീഖാവ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ തന്റെ അമ്മയോട്, നിനക്ക് കടവ് പോയതും നീ ഒരു ശപഥം ചെയ്ത് ഞാൻ കേൾക്ക പറഞ്ഞതുമായ 1200 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്, ഞാനാകുന്നു എടുത്തത് എന്ന് പറഞ്ഞു. ഞങ്ങൾ 17-ാം ചാപ്റ്റർ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഫ്രയീം മലനാട്ടിൽ മീഖാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അവന്റെ അമ്മയുടെ കുറെ പ്രോപ്പർട്ടി, അവന്റെ പണ സമ്പത്ത്, അമ്മ സൂക്ഷിച്ച് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന സമ്പാദ്യ എവിടെ എടുത്തോണ്ട് പോയി ഒളിച്ചു വെച്ചു. അവന് അമ്മയുടെ പ്രോപ്പർട്ടി എടുത്ത് ഒളിച്ചു വെച്ച് കഴിഞ്ഞപ്പോ ഈ അമ്മ അവിടെ ഇന്നോണ്ട് പ്രാകാൻ തുടങ്ങി. ഈ എന്റെ പൈസ ആരാ എടുത്തോണ്ട് പോയത്? എന്റെ സമ്പത്താണല്ലോ അത്, അത് ആരും എടുത്തോണ്ട് പോയി? അവൻ അത് ഗുണം പിടിക്കുകയില്ല. അവന്റെ നമ്മുടെ മലയാളം നമ്മൾ അറിയത്തില്ല, ഈ അമ്മച്ചിമാര് പ്രാകുന്നത്. ചെറുക്കൻ ഇത് കേട്ടപ്പോ അവന് വിഷമമായി. അവൻ അന്നേരം ഉടനെ ഓടി അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഇത് ഞാനാ എടുത്തേ, നീ ഇനി പ്രാർത്ഥിക്കുക നിർത്തുന്നു, ഇത് ഞാന് എടുത്തെന്ന് പറഞ്ഞു അമ്മയുടെ കൊണ്ട് കൊടുത്തു എടുത്തതെന്ന് പറഞ്ഞു. മകനെ നീ യഹോ, അപ്പൊ അമ്മ അത് കിട്ടിക്കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. പറഞ്ഞു, അമ്മയെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവന്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1200 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ കൊത്തുപണിയും വാർപ്പുപണിയും ആ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകന് വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു, ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അമ്മ കുറച്ച് അവന് കൊടുത്തു. അവൻ അതുകൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി തട്ടാന്റെ കയ്യിൽ കൊടുത്ത് അവൻ അതുകൊണ്ട് ഒരു കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി. അത് മീഹാവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. മീഹാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു. അവൻ ഒരു എഫോദും ഉണ്ടായിരുന്നു. മീഹാവ് ഞാൻ പറഞ്ഞ അവിടെ ഈ മനുഷ്യന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അവനൊരു ദേവാലയം പണിതു, ദേവമന്ദിരം ഉണ്ടാക്കി. അതിനകത്ത് ദേവാലയത്തിലെ പ്രതിഷ്ഠയുണ്ട്, ഏഫോദുണ്ട്, അംശോസ്ത്രങ്ങളുണ്ട്. അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അവന്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവനെ പട്ടം കൊടുത്തു. ലേവിയ ശുശ്രൂഷ ചെയ്യാൻ, പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവൻ പട്ടവും കൊടുത്തു. അങ്ങനെ വിട്ടു. അങ്ങനെ ഇരുന്ന് എല്ലാം ഉണ്ട്. അപ്പോ ഈ മീഹാവിന്റെ വീട്ടിൽ അവന് സ്വന്തമായിട്ട് ആരാധിക്കാനുള്ള സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പട്ടം കൊടുത്തിട്ട് ഒരു പുരോഹിതനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദയിലെ ബേദലഹേമനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവിനും അവിടെ വന്നു പാർത്തുവിനും അത്രേ കരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേദലഹേം പട്ടണം വിട്ട് വന്ന് പുറപ്പെട്ടു. തന്റെ പ്രയാണത്തിൽ എഫ്രയീം മലനാട്ടിൽ മീഹാവിന്റെ വീട് വരെ എത്തി. മീഹാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യഹൂദിയായാലും ബേദലഹേമിൽ നിന്ന് വരുന്നു, ഒരു ലേവ്യനാകുന്നു, കരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മീഹാവ് അവനോട്, നീ എന്നോട് കൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കുന്നു. നിങ്ങൾക്ക് ആ കഥ മനസ്സിലായോ? മീഹാവിന് സ്വന്തം ആരാധനയുണ്ട്, എല്ലാ സംഗതിയുണ്ട്, പുരോഹിതനുമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയായിരുന്നപ്പോഴാണ് ബേവലഹേമിൽ നിന്ന് ഒരുക്കം വരുന്നത്. ബേവലഹേമിൽ നിന്ന് ഒരുക്കം വരുന്നു. നമുക്കറിയാമല്ലോ പണ്ട് മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. നമുക്കിവിടെ എല്ലാ സംവിധാനവും ഉണ്ട്. മാർത്തോമാശ്ലീഹ പട്ടം കൊടുത്ത അച്ഛനും ഉണ്ട്, പള്ളികളും ഉണ്ട്, എല്ലാ സംവിധാനവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് അന്ത്യക്ഷയെന്നും സിറിയെന്നും ഒക്കെ ആളുകൾ വരുന്നത്. കരം കിട്ടുന്നിടത്ത് പാർപ്പാൻ നടക്കുന്ന മനുഷ്യർ അവരെ വിളിച്ച് വീട്ടിൽ താമസിപ്പിച്ചു കഥയായിരുന്നു. അങ്ങനെ മീഖാവ് അവനെ സ്വന്തം പുരോഹിതനെ കളഞ്ഞിട്ട് ബേത്ലഹേമിൽ നിന്ന് വന്നവനെ താമസിപ്പിച്ചു. ഇനി നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇത് വായിച്ചു നോക്കിയാൽ മതി. 17-ാം അധ്യായത്തിൽ നിന്ന് 18-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അവസാനം അത് അവന്റെ നാശത്തിലേക്ക് വന്നുപെട്ടു. അങ്ങനെയാണ് ഇസ്രായേലിൽ ഈ ഗോത്ര ഗോത്രങ്ങളുടെ ഇടയിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് രാജാവും രാജഭരണവും പിന്നെ മൊണാർക്കിയിലേക്ക് തിരിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവിടെ വരുന്നത്. ഗോത്ര അല്ലെങ്കിൽ ട്രൈബൽ കോൺഫെഡറേഷനിൽ നിന്ന് ഗോത്രങ്ങളിലേക്ക് പോകുന്ന ഒരു ഇതിനകത്ത് അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചില പ്രത്യേക സംഗതിയുണ്ട്. ഇപ്പം 13-ാം അധ്യായത്തിൽ മനോഹ എന്ന് പറയുന്ന ഒരു പുരുഷനെ പറ്റി പറയുന്നുണ്ട്. മനോഹയാര സാംസന്റെ പിതാവാണ്. മനോഹയ്ക്ക് മക്കളില്ല. മനോഹയുടെ ഭാര്യയെ പറ്റി പറയുന്നുണ്ട്. മനോഹയുടെ ഭാര്യയ്ക്കാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്, മനോഹയ്ക്കല്ല പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ മനോഹ എന്ന് പറയുന്ന മനോഹയുടെ ഭാര്യയുടെ പേര് ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നില്ല. ഐഡന്റിറ്റി അവക്കില്ല, അവിടെ പ്രത്യേക ഐഡന്റിറ്റി അതിനകത്തില്ല. പക്ഷെ അവക്കാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ മർത്തോറി സമാജത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ, മർത്തോറി സമാജത്തിന്റെ പല പ്രവർത്തകർക്കും പള്ളിയിൽ എന്താ സ്ഥാനം? ഒരു സ്ഥാനവും ഇല്ല. പള്ളിയിൽ ഒരു ഐഡന്റിറ്റി ഇല്ല, ഒരു സ്ഥാനവും ഇല്ല. പക്ഷെ ദൈവം സംസാരിക്കുന്നത് ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യനോടാണ്. മനോഹയ്ക്ക് പേരുണ്ട്, ഐഡന്റിറ്റി ഉണ്ടല്ലാ ഉണ്ട്, പക്ഷെ അവനോട് ദൈവം സംസാരിക്കുന്നില്ല. മനോഹയുടെ ഭാര്യ അവരുടെ പേര് പോലും ഇവിടെ പറയുന്നില്ല, ഐഡന്റിറ്റി പോലും ഇല്ല, പക്ഷെ അവളോട് ദൈവം സംസാരിക്കുന്നു. സാംസൺ എന്ന വലിയ ഈ ട്രൈബൽ കോൺഫിഡൻസ് യുദ്ധ ന്യായാധിപന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേതാവിന് ജന്മം നൽകാൻ പറ്റുമെന്നും ഇടയാകുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ മാറുവാനായിട്ട് സാധിച്ചു. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായി. പക്ഷെ എനിക്കത് ഓരോന്ന് ഓർഗനൈസ് ചെയ്തൊന്ന് തയ്യാറാകാനായിട്ട് എന്റെ സമയ ചുരുക്കം കൊണ്ട് എനിക്ക് സാധിച്ചില്ല. അത് അങ്ങനെ ഒരു അതുകൊണ്ട് എനിക്ക് എത്രമാത്രം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ പശ്ചാത്തലം ഇതാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ട് ഉള്ളൂ. യോശുവയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ശൗൽ വരെയുള്ള കാലഘട്ടത്തിലെ ഇസ്രായേലിന്റെ വളരെ നിർണായകമായ ഒരു കാലഘട്ടം. അല്ലെങ്കിൽ രാജാവും ഭരണവും പോലീസും മിലിറ്ററിയും ഒന്നുമില്ലാതെ ഒരു സമൂഹം ഡെവലപ്പ് ചെയ്ത് വന്ന, തങ്ങളിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കരുതലിലും ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സമൂഹത്തിന്റെ കഥ. അവിടെ ന്യായാധിപന്മാരെന്ന് പറഞ്ഞ് വേദപുസ്തക ഈ പേരെടുത്ത് പറയുന്ന ഗിദിയോനോ ദിബോറയായാലും ആരാണെങ്കിലും ഇവരെല്ലാം ന്യായാധിപന്മാരെന്ന് പറയുന്നുണ്ടെങ്കിലും യുദ്ധം നയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട എമർജിംഗ് ലീഡേഴ്സ് ആയിട്ട് വന്നവരാണ്. അതർവൈസ് ദേർ വാസ് നോ ലീഡേഴ്സ്. നമ്മൾ പറയും ലീഡേഴ്സ് എന്ന് പറയുന്ന ആരും ലീഡേഴ്സ് ഒന്നുമില്ലാതെ ഒരു സമൂഹം വളർന്നു വന്ന കഥയാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഞാന് ഇത് നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
തിരുമേനി ക്വസ്റ്റ്യൻ ആരെങ്കിലും അവർ എനിക്ക് ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് തിരുമേനിയോട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് കോൺഫറൻസിന്റെ കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ട് തിരുമേനി പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം.
ഓക്കെ, കോൺഫറൻസിന്റെ കാര്യം. ഓക്കെ, കോൺഫറൻസിന്റെ നമ്മുടെ ആനുവൽ കോൺഫറൻസിന്റെ കാര്യം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ മനുഷ്യരുടെ വന്നത് 8 നവംബറിന്റെ സമയത്തായതുകൊണ്ട് ആളുകൾക്ക് 8 നവംബറിന്റെ സമയത്തായതുകൊണ്ട് ആളുകൾക്ക് വരാന് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ പലരും എന്നെ വിളിച്ച് പറഞ്ഞു. പിന്നെ തന്നെയല്ല, എട്ട് നോമ്പിന്റെ സമയത്ത് ഭക്ഷണത്തിന്റെ വിഷയം വരുന്നു. കാനോനിക നോമ്പല്ലാത്തത് കൊണ്ട് ഭക്ഷണം നോൺ വെജ് ഉണ്ടാക്കാം, പക്ഷേ പലരും നോമ്പ് നോക്കായതുകൊണ്ട് വെജിറ്റേറിയനെ കഴിച്ചുള്ളൂ. അപ്പോ ഇത് രണ്ടും കൂടെ ഉണ്ടാക്കേണ്ടി വരുമോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നതുകൊണ്ട് ഞാന് എനിക്ക് അപ്പൊ അതുകൊണ്ട് എട്ട് നോമ്പ് കഴിഞ്ഞു വരുന്ന ആഴ്ച 12, 13, 14 തീയതികളിലേക്ക് നമ്മുടെ കോൺഫറൻസ് മാറ്റി വെച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് സത്യത്തിൽ വേറൊരു പ്രോഗ്രാം പെരുന്നാൾ ഏറ്റെന്നാണ് ഞാൻ ആ പള്ളിക്കാരോട് വിളിച്ചു പറഞ്ഞത്. അങ്ങ് ചേഞ്ച് ചെയ്യിച്ചു. അങ്ങനെ 12, 13, 14
തീയതികളിലേക്ക്
അത് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്.
ഇപ്പൊ തിരുമലി പറഞ്ഞ ഡേറ്റ് എല്ലാരും ഒന്ന് നോട്ട് ചെയ്യണം. 6, 7, 8 എന്നുള്ളത് മാറ്റി നമ്മൾ 13, 14, 15 ഈ 3 ദിവസങ്ങളിലേക്ക് തിരുമേനി മാറ്റുക. തിരുമേനിയുടെ സ്കെഡ്യൂൾ അന്നുണ്ടായിരുന്നത് തിരുമേനി തന്നെ, അത് മാറ്റിയിട്ട് ഇത് ഒരാഴ്ചയോടെ നമുക്ക് നീട്ടിക്കിട്ടുന്നു. ഇനിയും ആർക്കും പ്രശ്നം ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനെ കുറിച്ച് കാര്യമായിട്ട് ഞാൻ ഇമെയിൽ ചെയ്യുന്നതായിരിക്കും ഓരോരുത്തർക്കും. ആരും ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇനി അതിനുള്ള സമയമുണ്ട്. എല്ലാരും ജീവൻ അപ്ലൈ ചെയ്യണം നേരത്തെ, അത് ഓർപ്പിക്കുന്നു. തിരുമേനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അടുത്ത ആഴ്ച നമുക്ക് രാജസച്ചൻ ജഡ്ജസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും 9, 10 അധ്യായങ്ങൾ. അതിനടുത്ത ആഴ്ചയും ഒരു ഒരു ദിവസം നമുക്ക് രാജസച്ചന്റെ ക്ലാസ് കാണും, മറ്റേ ദിവസം ഒരു ജിജി അച്ഛന്റെ.
ആന്റി തിരുമേനിക്ക് ഒരു ദിവസം കൂടി ക്ലാസ് കൊടുക്കും.
ഞാനേ സത്യത്തിൽ ഈ ക്ലാസ് എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞാൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ജനറലായിട്ട് ഇങ്ങനെ എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഇന്ന് ഇപ്പൊ തന്നെ ഇന്ന് രണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ടാ ഞാൻ നിങ്ങളുടെ ഈ ക്ലാസ്സിന് വരുന്നത്. അതാ ഈ വൈകിട്ട് ഇതായതുകൊണ്ട് പകൽ സമയമാണെങ്കിൽ പിന്നെയും പറ്റും. എല്ലാ ദിവസവും വൈകിട്ട് എന്തെങ്കിലും ഒക്കെ കാണാം. ഇന്ന് ഇന്നിപ്പോ ഇവിടെ 2-3 തിരുമേനിമാരുണ്ടായിരുന്നു സന്ധ്യാ നമസ്കാരത്തിന്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പള്ളിയിലെ വിഷയമായിട്ട് കുറെ പേര് വന്നു, അതിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടാകും എനിക്കൊരു താമസിച്ച വന്നു. അപ്പൊ ആ ഒരു ക്ലാസ്സിനൊക്കെ എപ്പോഴും എടുക്കാനൊരു എനിക്ക് എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന സന്തോഷമാണ്. പക്ഷെ മിക്ക ദിവസങ്ങളിലും വൈകിട്ട് ഞാൻ തിരക്കാം. അപ്പം നേരത്തെ പറഞ്ഞ് എടുത്ത് വരുന്നതിന്
ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തിരുമേനി
എനിക്കറിയാം മനസ്സിലായി എന്നുള്ളത്.
ഇത് എല്ലാത്തിനും ചുറ്റിപ്പറ്റിയുള്ള ആയതുകൊണ്ട് ഞങ്ങൾ അവസാനം വരെ പഠിച്ചില്ല, എന്നാലും ഒരു ഓവർ വ്യൂ കിട്ടി. എന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് തിരുമേനി ഒരു ആശീർവാദം പറഞ്ഞു.
ദൈവമായ കർത്താവ്, മത്തമറിയ സമാജത്തിന്റെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ ഈ ഭദ്രാസനത്തിൽ നടക്കുവാൻ തക്കവണ്ണം നൽകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് തിരുവചനം പഠിക്കുവാൻ തക്കവണ്ണം നാഥ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സമയം കണ്ടെത്തി നിന്റെ മക്കൾ കടന്നു വരുന്നുവല്ലോ. നാഥ വചനത്തിലുള്ള താല്പര്യവും വചനത്തിലുള്ള ആശ്രയവും വചനം പഠിക്കുന്നതിനുള്ള താല്പര്യവും ഈ നിന്റെ മക്കളിൽ കർത്താവെ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായ വലിയ അനുഗ്രഹീതമായ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഇവർ ഇതിനെ വേർതിരിക്കുന്ന സമയവും എല്ലാം തന്നെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർച്ചയാണേ. വർത്തമാന സമയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ നീ വാഴ്ച അനുഗ്രഹിക്കണം. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന തലത്തിലും റീജിയണൽ തലത്തിലും ഇടവക തലത്തിലും എല്ലാം ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ വർത്തമാന സമാജത്തിന്റെ എല്ലാ ലീഡേഴ്സിനെയും നീ വാഴ്ച അനുഗ്രഹിക്കണമേ. അവർ അതിനുവേണ്ടി വേർതിരിക്കുന്ന സമയവും അധ്വാനവും എല്ലാം മാത്രം നന്മയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമേ. ോടുകൂടെ ഇരിക്കണമേ. ഞങ്ങൾ നിരക്കുന്ന ഏകജാതനാമത്തിന്റെ പരിശുദ്ധമായി സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുന്നത് ഇപ്പോഴും അല്ല ഇപ്പോഴും എന്ന നിങ്ങൾക്ക് തന്നെ സമയം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായപുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുഹായുടെ സമുദ്രമാവാസം ദൈവമേ ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും ഉണ്ടായിരിക്കും അറിയണമേ
സമയം. എനിക്ക് വളരെയധികം നന്ദി.
ഗുഡ് നൈറ്റ്.